السلام عليكم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. بسم الله الرحمن الرحيم. اقرأ باسم ربك الذي خلق، خلق الإنسان من علق. اقرأ وربك الأكرم الذي علم بالقلم، علم الإنسان ما لم يعلم. صدق الله العلي العظيم. جزاك الله خيرا. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, നാം ഏവരും മനസ്സിലാക്കിയിട്ടുള്ള ഈ സൂറത്ത് ഖുർആനിലെ ആദ്യമായ അവതരണമായ 5 ആയത്തുകളാണ് ഞാനിവിടെ ഓതിക്കേൾപ്പിച്ചത്. ഇതിൻ്റെ പശ്ചാത്തലം എല്ലാവർക്കും അറിയുന്നതാണ്. എങ്കിലും വളരെ സംക്ഷിപ്തമായിട്ട് പറയുകയാണെങ്കിൽ, ഈസാ നബി അലൈഹി ഇസ്ലാമിന് ശേഷം ലോകത്തുണ്ടായ അരാജകത്വത്തിന് ഒരു അറുതി വരുത്താനായി അള്ളാഹു സുബ്ഹാനഹു വ തആല അവസാനത്തെ പ്രവാചകനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിക്കുകയാണ്. അന്ന് അറബ് രാജ്യത്ത് ലോകം കണ്ടതിൽ ഏറ്റവും മോശമായ അരാജകത്വവും അക്രമവും അനീതിയും കൊള്ളിവെപ്പും, സ്വന്തം മക്കളെപ്പോലും ജീവനുള്ള മക്കളെപ്പോലും കുഴിച്ചു മൂടുന്ന ക്രൂരമായ നിഷ്ഠൂരമായ ഒരവസ്ഥയുമായിരുന്നു. അറബ് ഭാഷയുടെ സാഹിത്യത്തിന്റെ ഉത്തങ്ങളിലെത്തിയ അവരെ നേരിടുവാൻ നിരക്ഷരനായ ഒരു വ്യക്തിയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ നിയോഗിക്കുന്നത്. ആ വ്യക്തിക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്യുകയാണ്. ഏറ്റവും നല്ല കാവാട്ടിൽ നിന്ന് കുലമഹിമയുള്ള ഖുറൈശി ഗോത്രത്തിലെ അബ്ദുൽ മുത്തലിബിന്റെ മകന്റെ മകനായിട്ടും, യമനിലെ അബൂ അന്ദർ കുടുംബത്തിലെ സയ്യിദ് എന്ന് പറയുന്ന വഹബിന്റെ മകൻ സയ്യിദത്തു നീസ എന്ന് പറയുന്ന ആമിന ഇവിടെ മകനായിട്ടും ജനിക്കുമ്പോൾ കുലമഹിമ, കുടുംബമഹിമ അവിടെ അള്ളാഹു തആല പൂരിപ്പിച്ചു. തുടർന്ന് ഏറ്റവും വലിയ സാഹിത്യത്തിലേക്ക് ഇറങ്ങി തരേണ്ട ഈ വ്യക്തിയെ അള്ളാഹു സുബ്ഹാനഹു വതആല നല്ല ഭാഷ പഠിക്കാൻ വേണ്ടി അടുത്ത ഗ്രാമമായ ഹലീമ ബിവിയുടെ അടുത്തേക്ക് പറഞ്ഞയക്കുകയാണ്, മുല കുടിക്കുവാൻ എന്നുള്ള ഉദ്ദേശത്തിൽ നല്ല ഭാഷ പഠിക്കുവാൻ വേണ്ടി. തുടർന്ന് ഹൃദയശുദ്ധി വരുത്തുന്നു, നമുക്കറിയാം, ഓപ്പറേഷൻ ചെയ്തു മലപ്പുഴ വന്ന്. പിന്നീട് അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ളത് ആത്മനിയന്ത്രണം, അല്ലെങ്കിൽ ജനങ്ങളെ നിയന്ത്രിക്കാനുള്ള ഒരു ശക്തിയാണ്. അതിനെ ആറ്റുകാരനായി അള്ളാഹു തആല അദ്ദേഹത്തെ അതിലൂടെ. പിന്നീട് വേണ്ടത് സൽസ്വഭാവമാണ്. ഒരു സമുദായത്തിൽ, സമൂഹത്തിൽ അംഗീകരിക്കപ്പെടാൻ വേണ്ടത് സൽസ്വഭാവമാണ്. അത് അദ്ദേഹത്തിന് നൽകി. സത്യസന്ധത എന്ന പേരും ഖദീജ ബിവിയുടെ വ്യാപാരത്തിലൂടെ അദ്ദേഹം ആർജിച്ചെടുത്തു. പിന്നീട് വേണ്ടത് സാമ്പത്തിക ഭദ്രതയാണ്. അതിന് ഖദീജ ബിവിയെ വിവാഹം കഴിക്കുകയും ചെയ്തു. എല്ലാം പൂർത്തിയായി, സാമ്പത്തിക ഭദ്രതയും കൂടി ആയപ്പോൾ അദ്ദേഹത്തിന് ഇനി വേണ്ടത് ഒരു ഏകാഗ്രമായ ഒരു അവസ്ഥയാണ്. കാരണം ഇനി നടമാറുന്ന ചുറ്റുപാടിൽ നിന്ന് മോചനം കിട്ടണം, സമൂഹത്തെ, സമുദായത്തെ, ലോകത്തെ മുഴുവനും രക്ഷിക്കണം. അതിനുവേണ്ടി അദ്ദേഹം ഇറാ ഗുഹയിൽ പോകുന്നു. അവിടെ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നു. അദ്ദേഹത്തോട് വായിക്കാൻ പറയുന്നു. എനിക്ക് വായിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുന്നു, പല പ്രാവശ്യം ഇത് ആവർത്തിക്കുന്നു, അവസാനം ഇത് ഓടി കേൾപ്പിക്കുന്നു ഈ ആയത്തുകൾ. അതായത് അദ്ദേഹത്തിന് ഇത് ഉൾക്കൊള്ളാനുള്ള ഒരു ശക്തി അള്ളാഹു സുബ്ഹാനഹു വതആല ഈ കെട്ടിപ്പിടുത്തത്തിലൂടെ, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഈ ആലിംഗനത്തിലൂടെ അദ്ദേഹത്തിന് നൽകി. ഇവിടെ വായിക്കാൻ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഈ ലോകത്തോട് അദ്ദേഹത്തിന്റെ എല്ലാ കർത്തവ്യങ്ങളും നിർവഹിച്ച് അദ്ദേഹം അല്ലയും അസ്മത്തിനൊക്കും ദീനക്കും എന്ന് അദ്ദേഹം ദീൻ പൂർത്തിയാക്കി പോയി. വീണ്ടും ഈ ഖുർആൻ ഖിയാമത്ത് നാൾ വരെ നമ്മുടെ മുന്നിൽ നിൽക്കുന്നു, നമ്മോട് പറയുന്നു ഇഖ്റ, നീ വായിക്കുക. എങ്ങനെയാണ് വായിക്കേണ്ടത്? ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ്, സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച നാഭന്റെ നാമം സ്മരിച്ചുകൊണ്ടായിരിക്കണം. ഇവിടെ പിന്നീട് പറയുന്നത് ഖലഖൽ ഇൻസാന മിൻ അലഖ്, മനുഷ്യരായ നിന്നെ ഒരു രക്തത്തിന്റെ പിന്നിൽ നിന്ന് സൃഷ്ടിച്ച ആ നാഭന്റെ നാമത്തിലായിരിക്കണം നീ വായിക്കേണ്ടത്. വീണ്ടും വായിക്കാൻ ആവർത്തിക്കുന്നു, വായിക്കുക, നിന്റെ നാഭം എത്ര ഉദാരവാനാണ്. അല്ല ഈ അല്ലമതുൽ ഖലം, ഒരു പൊള്ളിക്കഷ്ണമാവുന്ന പേന കൊണ്ട് നിന്നെ പഠിപ്പിച്ചവൻ. അല്ലമൽ ഇൻസാന മാലം യാലം, വരാനിരിക്കുന്ന അറിവുകളെല്ലാം അറിവില്ലാത്തവയിൽ നിന്ന് നിന്നെ പഠിപ്പിച്ചവൻ. ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ബോർഡിലുണ്ട്, അവിടെ നമുക്ക് കാണാം ആദ്യത്തെ മൂന്നായത്തെ ഇക്റാർ. ഇക്റാർ നീ വായിക്കുക, ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ്, വീണ്ടും ഖലഖ്, ഖലഖൽ ഇൻസാന മിൻ അലഖ്, ആദ്യത്തെ ഇക്റാർ. രണ്ടാമത്തെ ഇക്റാർ വീണ്ടും വരുന്നു, വീണ്ടും രണ്ടാമത്തെ ഇക്റാർ. ഇക്റാർ നീ വായിക്കുക, റബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം, അല്ലമ എന്ന് പറഞ്ഞു, രണ്ടാമത്തേയും അല്ലമ എന്ന് പറഞ്ഞു. ഇവിടെ ഇക്റാർ എന്നതിനെ രണ്ടു പ്രാവശ്യം ആവർത്തിച്ചുകൊണ്ട് അള്ളാഹു തആല രണ്ട് രൂപത്തിലാണ് നമ്മളോട് കാര്യങ്ങൾ പഠിക്കാൻ ആവശ്യപ്പെടുന്നത്. ഒന്ന് നമ്മൾ പ്രകൃതിയിലുള്ള എല്ലാ ചരാചരങ്ങളെയും സൃഷ്ടിപ്പിലേക്ക് നോക്കിയിട്ട് അള്ളാഹുവിനെ നമുക്ക് കാണാൻ കഴിയണം, അള്ളാഹുവിന്റെ മഹത്വം നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കണം. അല്ലാതെ ഇഖ്റാ ബിസ്മി റബ്ബി, ഇഖ്റാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് അള്ളാഹു തആല പറഞ്ഞില്ല, ഇഖ്റാ ബിസ്മി റബ്ബിൽ ആലമീൻ എന്നും പറഞ്ഞില്ല. അള്ളാഹു തആല വളരെ യുക്തിസഹജമായിട്ടാണ് ആദ്യമായിട്ട് തന്നെ അവതരിപ്പിക്കുന്നത്. നീ ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വതരാചരങ്ങളെയും നോക്കിയിട്ടായിരിക്കണം നിന്റെ വായന ആരംഭിക്കുന്നത്. ഏറ്റവും വലിയ പുസ്തകം ഈ പ്രപഞ്ചം തന്നെയാണ്. ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച രക്ഷിതാവ് എന്ന് പറയുമ്പോൾ നിനക്കൊരു പക്ഷെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെന്ന് വരില്ല. അപ്പോ അതുകൊണ്ട് തന്നെ ഈ ലോകത്തിലുള്ള സൃഷ്ടികളുടെ മഹത്വം കൂടി നീ മനസ്സിലാക്കണം. എന്നിട്ട് അള്ളാഹുത്താല പിന്നീട് ഇത് വായിക്കുന്ന മനുഷ്യനായാലും മനുഷ്യൻ തന്നെ ഈ മനുഷ്യനോട് പറയുന്നു, നിനക്ക് നിന്റെ ജന്മത്തിലേക്കും ഒന്ന് നോക്കാം, നീ ഒരു രക്തത്തിന്റെ തുള്ളി മാത്രം, രക്തത്തിന്റെ ബിന്ദു മാത്രമായിരുന്നു ആയിരിക്കട്ടെ. നമുക്ക് ആദ്യമായിട്ട് ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ്, സർവ്വനെയും സൃഷ്ടിച്ച അള്ളാഹു തന്നെ. ഇവിടെ ഈ കാര്യങ്ങൾ ആദ്യമായി അവതരിപ്പിക്കുന്ന ഈ സൂക്തങ്ങളിൽ അള്ളാഹുത്താല ഒരിക്കലും ഇവിടെ ഒരു ഉത്തരവോ അല്ലെങ്കിൽ നിരോധനങ്ങളോ അല്ലെങ്കിൽ തത്വസമ്മതിയോ സംഹിതയോ ഒന്നുമല്ല അള്ളാഹുത്താല ഇവിടെ അവതരിപ്പിക്കുന്നത്. അള്ളാഹുത്താൽ ആദ്യമായി അറിവ് നേടാൻ വായനയിലൂടെ പ്രകൃതിയിലെ വായിക്കാൻ, പ്രകൃതിയെ വായിക്കാനും സ്വന്തം ശരീരത്തെ വായിക്കാനും സ്വന്തം ഉപയോഗിക്കുന്ന പേനയെ നോക്കി വായിക്കാനും അങ്ങനെ ആ മനുഷ്യനെ അറിയാത്ത കാര്യങ്ങൾ പഠിക്കുവാൻ അള്ളാഹുത്താല പിന്നെ ഇവന്റെ ശ്രദ്ധ തിരിക്കുന്നത് ചിന്ത എന്ന ആ ചിന്താസരണിയെ ഉദ്ദീപിപ്പിച്ചുകൊണ്ടാണ്. ഒരു സൃഷ്ടാവിന്റെ മഹത്വം മനസ്സിലാക്കണമെങ്കിൽ, ഒരു കമ്പനിയുടെ മനസ്സിലാക്കണമെങ്കിൽ ആ കമ്പനിയുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് നമുക്കറിയണം. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മഹത്വം മനസ്സിലാക്കണമെങ്കിൽ അള്ളാഹുവിന്റെ സൃഷ്ടികളെ കുറിച്ച് നമുക്കറിയണം. അതുകൊണ്ട് തന്നെ അള്ളാഹു പറയുന്നത്, ആദ്യമായിട്ട് പറയുന്നത് ആകാശത്തിലേക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഭീമാകാരമായ സൃഷ്ടി അള്ളാഹുവിന്റെ സൃഷ്ടികൾ ആകാശമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ വജ്ജഹത്തുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നോ മറ്റൊന്നോ അല്ല നമ്മൾ പറയുന്നത്. വജ്ജഹത്തുലില്ലാഹി വജ്ജഹത്തു വജീഹിയലില്ലാഹി ഫഖറത്തമാവാതി വലാല, ആദ്യം തന്നെ നമ്മുടെ ശ്രദ്ധ ആകാശങ്ങളിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. കാരണം ആകാശത്തിന്റെ വലുപ്പം മനസ്സിലായാൽ മാത്രമേ സൃഷ്ടാവായ അള്ളാഹുവിന്റെ മഹത്വം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. നിരവധി സ്ഥലങ്ങളിൽ ഖുർആനിൽ നമുക്ക് കാണാം അള്ളാഹു ആകാശത്തെ കുറിച്ച് പറയുന്നു. ഖുർആൻ പൊതുവെ മനസ്സിലാക്കിയിട്ടുള്ളത് അതൊരു ഭരണഘടനയാണ്, നിയമസംഹിതയാണ് എന്നൊക്കെയാണ്. എന്നാൽ അതിലധികം ഉപരി അത് ഒരു ചിന്താസരണിയാണ്. മനുഷ്യന്റെ ചിന്തയെ ഇത്രയധികം ഉദ്ദീപിപ്പിക്കുന്ന, അത് ഇത്രയധികം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഗ്രന്ഥം ലോകത്തില്ല എന്നുള്ളതാണ് ഇതിന്റെ സാരം. നോക്കൂ, ഈ സൂറത്തിന് തന്നെ അള്ളാഹു തആല പേരിട്ടത് സൂറത്തുൽ അലഖ് എന്നാണ്. ഒരു സൂറത്തിന് അള്ളാഹു തആല നാമകരണം ചെയ്യുന്നു രക്തബിന്ദു എന്നുള്ളത്. കാരണം ഈ ചിന്തിക്കുന്ന മനുഷ്യൻ അവന്റെ ജനനം തന്നെ രക്തബിന്ദുവായിരുന്നു എന്ന മനുഷ്യന് ഈ ലോകം മുഴുവനും ചിന്തിച്ച് ഗ്രഹിക്കാനുള്ള ശക്തി വരെ സർവ്വലോക രക്ഷിതാവായ അള്ളാഹു നൽകുന്നു. അവിടെ നിന്നായിക്കട്ടെ അവന്റെ ചിന്ത ആരംഭിക്കുന്നത്. നിരവധി സ്ഥലങ്ങളിൽ അള്ളാഹുത്താല ചോദിക്കുന്നു, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ. ഒരിക്കലും അള്ളാഹുത്താല പറയുന്നില്ല നിങ്ങൾ വായിക്കുന്നില്ലേ, വായിക്കുന്നില്ലേ എന്ന് പറയുന്നില്ല, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് മാത്രമാണ് പറയുന്നത്. നടപ്പിലും ഇരിപ്പിലും കിടപ്പിലും എല്ലാ അവസ്ഥയിലും നമ്മൾ ചിന്തിക്കാനാണ് പറഞ്ഞ ജുനൂബിയും ഏതപ്പക്കറും എന്ന ഖുർആനിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഏത് അവസ്ഥയിലാണെങ്കിലും ചിന്തക്കൊരു വിരാമമില്ല, കിടക്കുകയാണെങ്കിലും ചിന്തിക്കണം. പഠിച്ചോനെ എന്നുള്ള ചിന്ത, അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത, അതാണ് ദിക്ര്. അതായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ, നമ്മുടെ ഹൃദയത്തിന്റെ മിടിപ്പുകൾ ആ ചിന്തയിലൂടെ ആയിരിക്കണം. എന്തിനാണ് ഇത്? ഈ അഞ്ച് സുഹൃത്തിന് ശേഷം നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, മനുഷ്യന് അറിവ് എന്തിനാണ് അറിവ് നേടുന്നത്? അറിവിന്റെ നേട്ടം അഹങ്കാരം വഴിയാണ്. മനുഷ്യൻ ഉടനെ ബാധിച്ചു പോകുന്നു, ഞാൻ സ്വയം പര്യാപ്തനാണ്. അപ്പൊ അത് അവൻ ഉണ്ടാവരുത്. അതുപോലെ തന്നെ അവന് ധിക്കാരം ഉണ്ടാവരുത്. ധിക്കാരം ഉണ്ടാവുമ്പോഴാണ് മറ്റുള്ളവരെ തടയുന്നത്, ആരാധനെ തടയുന്നത് അടുത്ത ആയത്തിൽ വരുന്നു. എന്നിട്ട് ഇതിന്റെ അവസാനം പലതും ഈ ഖുർആനിന്റെ ഈ സൂറത്തിന്റെ അവസാനം പറയുന്നു, പല പുസ്തകങ്ങളും ഫസ്റ്റ് ദുവക്തരിക അള്ളാഹുവിനെ അല്ലാതെ ഇഷാദിനെയോ അല്ലെങ്കിൽ മറ്റു ശക്തികളെയോ വഴിപ്പെടരുത് എന്ന് പറഞ്ഞ ശേഷം ഫസ്റ്റ് നിങ്ങൾ അള്ളാഹുവിന് സുജൂദ് ചെയ്യുക, ദുവക്തരിക നിങ്ങൾ അള്ളാഹുവിലേക്ക് അടുക്കുക. അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി, വേണ്ട വിധം മനസ്സിലാക്കിയാൽ മാത്രമേ അള്ളാഹുവിനോടുള്ള ആ സുജൂദിന്റെ മാധുര്യം നമുക്ക് ആസ്വദിക്കാൻ കഴിയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു അടിമ അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത സന്ദർഭം സുജൂദിന്റെ വേളയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാനുള്ളതെല്ലാം നിങ്ങൾ ചോദിച്ചോളൂ, അള്ളാഹു ഏറ്റവും നിങ്ങളോട് അടുത്തവനാണ് എന്നാണ് പറയുന്നത്. ആ സാമീപ്യമാണ് വക്തരി എന്ന് പറയുന്നത്. ഇതിന് തൊട്ടടുത്തുള്ള സൂറത്ത് നോക്കിയാൽ ആദ്യത്തെ അഞ്ച് സൂറത്തിന് അഞ്ച് ആയത്തിൽ നമുക്ക് പറഞ്ഞത് പറഞ്ഞതിന്റെ ഫലം ഈ അള്ളാഹുവിനുള്ള സാമീപ്യമാണ്. അങ്ങനെ സാമീപ്യം ചിന്തിച്ചാൽ അടുത്ത അഞ്ച് സുഹൃത്തിൽ പിന്നെ പറയുന്ന ലൈലത്തുൽ ഖദറിനെ കുറിച്ചാണ്. അതിന് കിട്ടുന്ന പ്രതിഫലമായിരിക്കാം അള്ളാഹു തൊട്ടടുത്ത് തന്നെ വെക്കുന്നത്. സൂറത്തിൽ അലഖ് കഴിഞ്ഞിട്ട് സൂറത്തുൽ ഖദർ, അവിടെ ആയത്തിൽ ലൈലത്തുൽ ഖദർ എന്ന് മൂന്ന് പ്രാവശ്യം, ഇവിടെ രണ്ട് പ്രാവശ്യം ഇഖ്റ എന്ന് ആവർത്തിച്ചെങ്കിൽ മൂന്ന് പ്രാവശ്യം അള്ളാഹു തആല അവിടെ ആവർത്തിച്ചു, നമ്മളെ മോഹിപ്പിച്ചു, അതാക്ക ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞ് നമുക്ക് ആവേശം തന്നിട്ട് അതിന്റെ പ്രതിഫലം അള്ളാഹു തആല അവിടെ നമുക്ക് വാഗ്ദാനം ചെയ്തു. അപ്പൊ അത് നേടണമെങ്കിൽ എന്തായിരിക്കണം? നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ വേണ്ട വിധം മനസ്സിലാക്കണം. അള്ളാഹു തന്നെ പറയുന്നു, വായന വായന എന്ന് അറിവ് നൽകുന്നു, അറിവ് മനുഷ്യനെ ചിന്തിപ്പിക്കുന്നു, ചിന്ത അറിവിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നു. അറിവ് വർദ്ധിക്കുന്തോറും അറിവില്ലാതെയുള്ള ആഴത്തിലേക്ക് നാം ആണ്ടിറങ്ങിപ്പോകുന്നു. നമുക്ക് അറിവ് കൂടുന്തോറും നാം മനസ്സിലാക്കുന്നു നമുക്കൊന്നും അറിയില്ലെന്ന്. അള്ളാഹു നമ്മുടെ ചിന്തയെ സബ്ബിഹിസ്മറബ്ബിക്കല്ലദീ എന്ന സൂറത്തിൽ നമ്മുടെ ചിന്തയെ അള്ളാഹു ക്ഷണിക്കും. അവരാണ് ഇതിന് കൈമാറി നിങ്ങൾ അല്ലെങ്കിൽ അവരെ നോക്കിക്കാണുന്നില്ല എന്നാണ് പറയുന്നത്. അവരെ അള്ളാഹു നമ്മുടെ ചിന്ത നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് നവറ എന്ന് പറഞ്ഞാൽ കണ്ണിനെ കണ്ണാണ് കാഴ്ചയാണ്. എന്നിട്ട് പറയുന്നു വൈരസ്ഥമായി കഴിവ റൊബിയർ, ഈ വിശാലമായ ആകാശം, ഈ വലിയ പന്തല്, ഈ മേലാപ്പ് അതിന് എങ്ങനെയാണ് അള്ളാഹു ഉയർത്തിയത് എന്ന് അവർ കാണുന്നില്ലേ. എന്നിട്ട് അള്ളാഹു അതിന് മറുപടി പറയുന്നു മറ്റൊരു സ്ഥലത്ത്, അള്ളാഹുവിൻ തറയില, ഇത്രയും വലിയ ഈ ആകാശം അള്ളാഹു ഉയർത്തിയിരിക്കുന്നു എങ്ങനെ ബിഗൈരി അമദിൻ തറവില, നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാകുന്നു വാങ്ങിക്കുന്ന ഒരു തൂണി ഇല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വതആല അതിനവിടെ ഉയർത്തി നിർത്തിയിരിക്കുന്നു എന്ന് പറയുന്നു. നമ്മൾ സാധാരണ ഒഴുന്ന സുഹൃത്തിൽ നോക്കരെ, നമുക്കറിയാം അല്ലെങ്കിൽ ഖലഖസമാവാത്തിൽ ത്വിബാഖം മാത്ര, ഏഴ് തട്ടുകളായിട്ട് ആകാശത്തെ അള്ളാഹു തആല ഉയർത്തി എന്നാണ് സൃഷ്ടിച്ചു എന്ന് പറയും. പിന്നെ അള്ളാഹു തആല പറഞ്ഞിരിക്കും വലത്തെ ദയ്യല്ല സമ അദ്ദുനിയ, നമുക്ക് കാണുന്ന ദീപാലംകൃതമായ താരങ്ങളെ കൊണ്ട് അലങ്കരിച്ചിരിക്കൂ എന്ന് അള്ളാഹു തആല പറഞ്ഞ് നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് തിരിച്ചിരിക്കുകയാണ് അള്ളാഹു തആല. അതുപോലെ തന്നെ പല ഭാഗങ്ങളെ സൂറത്തിൽ അമ്പിയാര് പറയാം പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു തആല സഹബം മഹ്ഫൂദൻ, ഒരു തട്ടായിട്ട് വളരെ സൂക്ഷിക്കപ്പെട്ട ഒരു തട്ട് റൂഫായിട്ട് അള്ളാഹു തആല അതിനാണ് വെച്ചു എന്ന് പറയുന്നു. അതുപോലെ തന്നെ ടവറാക്കി അള്ളാഹു തആല ഉയർത്തിയെന്ന് ഖുർആനിൽ കാണാം. പിന്നെ നാം എപ്പോഴും കേൾക്കാറുള്ള ഇന്ന ഫീ ഖൽഖി സമാവാതി എന്ന് പറഞ്ഞുകൊണ്ട് പല സുഹൃത്തുക്കളും നമുക്ക് കേൾക്കാൻ, അൽബഖറയിലുണ്ട്, ആൽ ഇമ്രാനിലുണ്ട്, അൽ ജാസിയയിലുണ്ട്, ഇതിലെല്ലാം അള്ളാഹു തആല ആകാശത്തിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിച്ചിട്ട് ആകാശം നമുക്ക് തരുന്ന ഗുണങ്ങളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഓരോന്നോരോന്നായി അള്ളാഹു തആല പറയുന്നു. അതായത് ആകാശങ്ങളെ കുറിച്ച് ഒരുപാട് സുഹൃത്തുക്കളിൽ പരാമർശിച്ചിട്ടുണ്ട്. സൂറത്തുൽ നഹലിലാണെങ്കിൽ പാനീയം നൽകുന്നു ആകാശത്തിൽ നിന്ന് എന്ന് പറയുന്നു. സൂറത്തുൽ ഫുർഖാനിലാണെങ്കിൽ മാഹം തൊഹൂറ ശുദ്ധജലം തരുന്നു എന്ന് പറഞ്ഞു. സൂറത്തുൽ മുഅ്മിനീനിലാണെങ്കിൽ മാഹം ഖദരിൻ ഒരു നിശ്ചിത അളവിൽ വെള്ളം തരുന്നു, ഇല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടായി പോകുന്നു. സൂറത്തുൽ റാദിലാണെങ്കിൽ വാജി ഉണ്ടാക്കുന്നു ഔദിയ എന്ന് പറയും. ഇങ്ങനെ പിന്നെ മറ്റു സ്ഥലങ്ങളിലാണെങ്കിൽ അള്ളാഹു തആല മേഘങ്ങളെ അള്ളാഹു തആല മഴയായി വർഷിപ്പിക്കുന്നു, മേഘങ്ങളെ വലിയ കാറ്റുകൾ വലിച്ചു കൊണ്ടുവന്നു, അതിനെ അള്ളാഹു തആല മലക്കളെ നിയോഗിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അത് മറ്റൊരു സ്ഥലത്താണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും ആകാശത്തിലുള്ള തിരമാലകളാണ് മേഘങ്ങളെന്ന്. ഒരുപക്ഷെ ശാസ്ത്രം പറഞ്ഞ പോലെ ഇവർക്ക് നേരാവി ബാഷ്പീകരിച്ച് അവർ മേഘങ്ങളെപ്പോലെ നടക്കുന്നു, എന്നിട്ട് അള്ളാഹു തആല ആവശ്യമുള്ള തിരമാലകളെപ്പോലെ അള്ളാഹു തആല ആവശ്യമുള്ള ഉണ്ടായിരിക്കാം. പിന്നെ ഈ ആകാശത്തിൽ നിന്ന് വെള്ളത്തിന്റെ പറ്റി അള്ളാഹു പറഞ്ഞത് ഹദായത്ത ബഹിജ എന്ന് പറഞ്ഞത് ഏറ്റവും ഫ്രാഗ്രൻസ് ഗാർഡൻസ് എന്ന് പറയുന്ന ഏറ്റവും നല്ല സുന്ദരമായ പൂന്തോപ്പുകൾ നിങ്ങൾക്ക് ഈ വെള്ളമാണ് തന്നിരിക്കുന്നത് എന്ന് പറയുന്നു. പിന്നെ ആകാശം കൊണ്ട് നമുക്ക് തന്ന ഓരോരോ ഗുണങ്ങൾ അള്ളാഹു തആല പറഞ്ഞത് സൂര്യനെയും ചന്ദ്രനെയും നിയോഗിച്ചുകൊണ്ട് രാവും പകലും തന്നതാണ്. രാവും പകലും നമുക്ക് കിട്ടുന്നത് പകലിൽ സൂര്യനും രാത്രിയിൽ ചന്ദ്രനും. സൂര്യൻ വെട്ടിത്തിളങ്ങുന്ന കത്തിച്ചൊലിക്കുന്ന എങ്കിൽ നക്ഷത്ര ചന്ദ്രൻ ആ തിളക്കം അതിലില്ല, കാരണം രാത്രി വിശ്രമത്തിന്റെ സമയമാണ്. അപ്പൊ അതിനെ കുറഞ്ഞ തെളിച്ചമേ പാടുള്ളൂ. അതുകൊണ്ട് അതിനെ അള്ളാഹു തആല അതിന്റെ ലൈറ്റ് വളരെ ചുരുക്കിയിരിക്കുന്നു. എന്നാൽ സൂര്യന് പകലിന്റെ മനുഷ്യന് ആവശ്യമുള്ളത് കൊണ്ട് അതുപോലെ പിന്നെ ഒരുപാട് അണുക്കളെ വരെ കൊല്ലുന്നതാണ് സൂര്യൻ. നമുക്കറിയുന്ന ആൾക്കാരാണ്. പിന്നെ ഉറുദുകാലങ്ങൾ പലതരം കാലാവസ്ഥകൾ ഉണ്ടാകുമ്പോൾ ഈ ആകാശത്തിൽ ഉണ്ടാകുന്ന പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റിന്റെ മാറ്റങ്ങളൊക്കെ ഈ മഴയും മറ്റുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളാണ്. ഇതെല്ലാം അള്ളാഹുത്താല നമ്മളോട് നോക്കി അപരം എന്ത് ഇരച്ചമായി എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്തുൽ ഖാഫില് ഖാഫില് അള്ളാഹുത്താല പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇബാദുർ റഹ്മാന്റെ മുമ്പിലുള്ള സൂറത്തിൽ നമുക്ക് ഇത് കാണാൻ കഴിയും. തബാറക്കല്ലദീ ബിയദിഹിൽ മുസ്തമാഇ ഫുറൂജ അതിനെ ഒരു ടവറാക്കി ഉയർത്തി എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു തആല അതിൽ പറയുന്നത് കാണാൻ കഴിയും. ഈ ആകാശങ്ങളുടെ വ്യാപ്തി നമ്മൾ ഇബ്നു കസീറിന്റെ കിതാബിലൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ ആകാശവും തമ്മിലുള്ള ദൂരം 50,000 വർഷങ്ങളുടെ ദൂരമുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഓരോ ആകാശവും അതിനു മീതെ സൂറത്ത് തലാത്തിൽ നമുക്ക് കാണാൻ കഴിയും. 7 ഭൂമികൾ 7 ആകാശത്തിന് മീതെ ഉണ്ടെന്ന് അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഈ ഓരോ ആകാശത്തിന്റെയും ദൂരം 50,000 വർഷമാണെങ്കിൽ ഒരു ആകാശത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് നമ്മളെ സഹായിക്കുന്നു. 4 ആകാശം അവിടെയാണല്ലോ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഉപവിഷ്ടനായിരിക്കുന്നത് ബൈത്തുൽ മഅ്മൂറില്. ആ ബൈത്തുൽ മഅ്മൂറിന്റെ അവസ്ഥ പറഞ്ഞത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവിടെ അന്ന് ഇരുന്ന കാലം മുതൽ ഓരോ ദിവസവും 70,000 മലക്കുകൾ അതിലേക്ക് പ്രവേശിക്കുന്നു. ആ പ്രവേശിച്ച മലക്കുകൾ ഒരിക്കലും ഇതുവരെ അകത്തുനിന്ന് പുറത്തേക്ക് വന്നിട്ടില്ല. മാത്രമല്ല ഖിയാമത്തുനാൾ വരെയും ഇനിയും മലക്കുകൾ പ്രവേശിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഓരോ ആകാശത്തിലുമുള്ള മലക്കുകളുടെ സംഖ്യ എത്രയായിരിക്കണം? ഈ മലക്കുകളെല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഈ ആകാശത്തിന്റെ വ്യാപ്തി എത്രയായിരിക്കണം? ഒരു മലക്കിനാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും പിന്നെ 2 മുതൽ 3-4 ചിറകുകൾ. അതുപോലെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാമിന് 70 ചിറകാണെന്നും 700 ചിറകാണെന്നൊക്കെ പറയും. അങ്ങനെ ഇത്രയും വലിയ ഭീമന്മാരായ സൃഷ്ടികളാണ് ഈ മലക്കുകൾ. അങ്ങനെയുള്ള 70,000 മലക്കുകൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം 100 ആണ്ടുകൾക്ക് മുമ്പ് അവിടെ ഇരിപ്പിടത്തിൽ ഇരുന്നത് മുതൽ അവിടേക്ക് പ്രവേശിക്കുന്നുണ്ടെങ്കിൽ ഇനി ഖിയാമത്തുനാൾ വരെ പ്രവേശിക്കുകയും ചെയ്യുമെങ്കിൽ അവിടെയുള്ള ആ ആകാശത്തിന്റെ വ്യാപ്തി നമ്മുടെ ഈ ചെറിയ ബുദ്ധി കൊണ്ട് നമ്മൾ മനസ്സിലാക്കുകയും അങ്ങനെയുള്ള ഈ വലിയ ആകാശങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിച്ച് അതിലൂടെയായിരിക്കണം അള്ളാഹുവിന്റെ മഹത്വത്തെ നമ്മൾ ഉൾക്കൊള്ളാൻ വേണ്ടി ശ്രമിക്കേണ്ടത്. ഇത് നമ്മൾ ഭൗതിക ശാസ്ത്രത്തിന്റെ കണക്കിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു 35 വർഷം മുമ്പ് ഞാൻ വായിച്ച ഒരു ഓർമ്മക്കാണ് ഞാൻ പറയുന്നത്. ആകാശമണ്ഡലത്തിൽ നമുക്ക് ഗൂഗിൾ സർച്ചിൽ പോയാൽ കിട്ടുന്നുണ്ട്. ആകാശമണ്ഡലത്തിൽ കാണുന്ന ഈ നക്ഷത്രങ്ങൾ, സൂര്യൻ ഒരു നക്ഷത്രമാണ്. സൂര്യന്റെയും നക്ഷത്രങ്ങളുടെയും കഥ പറയുകയാണെങ്കിൽ ഓരോ മിനിറ്റിലും ലക്ഷക്കണക്കിന് ഹീലിയമാണ് അത് കത്തിച്ചൊലിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഉണ്ടാകുന്ന ഹീലിയം ഉത്പാദനം ഓട്ടോമാറ്റിക്കായിട്ട് അള്ളാഹു തആല അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിങ്ങനെ കത്തിച്ചൊലിച്ച് എത്രയോ ഹീലിയമാണ് അവിടെ കത്തിക്കൊണ്ടിരിക്കുന്നത് എന്നൊന്നും നമുക്ക് പറയാനോ അല്ലെങ്കിൽ ഭാവനയിൽ കൊണ്ടുപോകാൻ കഴിയില്ല. ആകാശം മുഴുവൻ ചിതറിക്കിടക്കുകയാണ് നക്ഷത്രങ്ങൾ. നമ്മൾ കാണുന്നത് പോലെ അടുത്തടുത്തല്ല, ഒരു നക്ഷത്രത്തിൽ നിന്ന് മറ്റൊരു നക്ഷത്രത്തിലേക്കുള്ള ദൂരം എത്രയോ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് കിലോമീറ്ററുകളൊക്കെ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള ചിതറി വ്യാപകമായി കിടക്കുന്ന പതിനായിരം കോടി നക്ഷത്രത്തിനെയാണ് ഒരു ഗാലക്സി എന്ന് പറയുന്നത്. പതിനായിരം കോടി വളരെ അകലങ്ങളിൽ ചിന്നിച്ചിതറി കിടക്കുന്ന നക്ഷത്രങ്ങൾക്ക് ഒരു ഗാലക്സി. ആ ഒരു ഗാലക്സി പതിനായിരം കോടിയിലധികം നക്ഷത്രങ്ങളുണ്ട്. അങ്ങനെയുള്ള പതിനായിരം കോടി ഗാലക്സികൾ ഉണ്ട് എന്നാണ് മനുഷ്യന്റെ ഈ ടെലസ്കോപ്പ് അല്ലെങ്കിൽ പെരിസ്കോപ്പ് വെച്ച് മനുഷ്യൻ കണക്കാക്കിയിട്ടുള്ളതെങ്കിൽ ഇത് കാണുന്ന മസാബിഹ ദുന്യ ദയ്യന്നാദി മസാബിഹ ദുന്യ എന്ന് പറഞ്ഞ ഈ കാണുന്ന ദൃശ്യപ്രപഞ്ചത്തിന്റെ മാത്രം ചെറിയൊരു അവസ്ഥയാണെങ്കിൽ അവിടുന്ന് അങ്ങോട്ടുള്ള അവസ്ഥ നമുക്ക് ഒരിക്കലും അവരെ നമ്മളെ ഭാവനയെ കൊണ്ടുവരാൻ കഴിയാത്തത്. ഈ ആകാശത്തിന് അപ്പുറത്തായിട്ട് അവിടെ ഏഴ് ഭൂമികളുണ്ട് എന്ന് പറഞ്ഞു. അവിടെയാണ് അള്ളാഹുവിന്റെ ആർഷുള്ളത്. അള്ളാഹുവിന്റെ ആർഷ് അവിടെ ബഹറുണ്ട് എന്ന് സമുദ്രമുണ്ട് എന്ന് പറയുന്നു. അള്ളാഹുവിന്റെ ആർഷ് വെള്ളത്തിന്റെ മീതെയാണെന്ന് ഖുർആനിൽ ഉണ്ടാനും അങ്ങനെ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇവർ ആകാശത്തിന് ഈ പറഞ്ഞ ഇത്രയും വലിയ പ്രവിശാലമായ ആകാശത്തിന് മുകളിലുള്ള ഒരു ലോകം, അത് വളരെ വിശാലമായ ഒരു ലോകം. അതിനപ്പുറത്ത് സൂപ്പർ സ്പേസ് എന്നൊരു സ്പേസ് ഉണ്ട് എന്ന് 35 വർഷം മുമ്പ് തന്നെ ഞാൻ പറഞ്ഞ ഡോക്ടർ പ്രൊവൈഡ് എന്ന അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ വായിക്കാൻ കഴിയും. അങ്ങനെ നമുക്ക് മുകളിൽ അത്ഭുതകരമായ ഒരു ലോകം നമ്മുടെ മുന്നിൽ മുകളിലായിട്ട് നിൽക്കുമ്പോൾ അള്ളാഹു തആല പറയുന്നു അതിനെ എങ്ങനെയാണ് ഉണ്ടാക്കിയത്, അത്വാറ പല ഘട്ടങ്ങളിലായിട്ട് പല തട്ടുകളായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് തിരിച്ചിട്ട് നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ആ ആകാശത്തിന്റെ സൃഷ്ടാവായ അള്ളാഹുവിന് മുന്നിലാണ് ഞാനിത് നിൽക്കുന്നു എന്നുള്ള ബോധം നമ്മളിൽ ഉണ്ടാക്കിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും ചെറിയൊരു രക്തബിന്ദുവിൽ നിന്ന് ഉണ്ടാകാണ് എന്ന് മനസ്സിലാക്കിയിട്ട് സുജൂദിലേക്ക് പോകുമ്പോൾ അള്ളാഹു തആല അതിനു വേണ്ടിയായിരിക്കണം 6 അടി നീളമുള്ള മനുഷ്യനെ 3 മടക്കാക്കിയിട്ട് 2 അടിയാക്കി ചുരുക്കിയിട്ട് ഏറ്റവും ചുരുങ്ങിയ ഒരു അവസ്ഥയിലാണ് നമ്മൾ അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കിടക്കുന്നത്. നമ്മളെ മുട്ടുവരെ ഒരു മടക്ക്, ഊര വരെ ഒരു മടക്ക്, അവിടെ അങ്ങോട്ടൊരു മടക്ക്, അങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ട് ഫോൾഡഡ് ടൈപ്പായിട്ട് അള്ളാഹുവിന്റെ മുന്നിൽ ഞാൻ എത്രയോ നിസ്സാരനാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നമ്മൾ എല്ലാവരും നടക്കുന്ന ഈ ഭൂമിയിൽ നമ്മളെ നെറ്റിത്തറ സുന്ദരമായ മുഖം വെച്ചുകൊണ്ട് നമ്മൾ നമ്മളെ താഴ്മ വിനയം അള്ളാഹുവിന്റെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. അള്ളാഹു തആല പറയുന്നു وما قدر الله حق قدره والارض جميعا قبضته والسماوات مطويات بيده. നമ്മളെ അള്ളാഹുവിനെ അള്ളാഹുവിന്റെ കരുണയാണ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്. അള്ളാഹു കരുണയുടെ സാഗരം. അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ കൂടുതൽ നമ്മൾ പഠിക്കണം. അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു നമ്മളെ ഇതിന് ഇങ്ങനെ പ്രചോദനം നൽകുക. അവരൊന്നും അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട വിധം മനസ്സിലാക്കിയിട്ടില്ല. ഈ ഭൂമി മുഴുവനും, ഭൂമിയെ കുറിച്ച് ഇൻഷാല്ലാഹ് നമ്മൾ സംസാരിക്കും, ഭൂമി മുഴുവനും എന്റെ ഒരു പിടിയിലായിരിക്കും. അല്ല, ആകാശം വേറെ പറയുന്നത്, ആകാശം ഒത്തമാവാത്തും അപ്രീയാത്തും ഈ അമീനിക്ക് ആകാശം ചുരുട്ടിയിട്ട് ഞാൻ എന്റെ വലതുകയ്യിൽ പിടിക്കും. ഒരാളു ജമീയൻ കപലത്തുവോ, ഭൂമി മുഴുവനും എന്റെ ഒരു പിടിയിലായിരിക്കും. ഒത്തമാവാത്തും അപ്രീയാത്തും, കാരണം ഇത് വലിയൊരു വിരിപ്പാണല്ലോ. ഈ വിരിപ്പിനെ അള്ളാഹു തആല ചുരുട്ടിയിട്ട് അള്ളാഹു തആല വലതുകയ്യിൽ പിടിക്കുമെന്ന പറഞ്ഞു. അപ്പോ അള്ളാഹുവിന്റെ 2 കൈയിൽ ഒതുങ്ങാൻ മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ പറഞ്ഞ നമ്മൾ കാണാത്തത് എത്രയോ ഉണ്ട്, നമ്മൾ അറിയപ്പെടാത്ത എത്രയോ ഉണ്ട്. ഇതെല്ലാം കൂടി എന്ന് പറയുമ്പോൾ അള്ളാഹ് എന്ന് പറയുന്ന ആ പേര് കേൾക്കുമ്പോൾ, ഖുർആനിൽ പറഞ്ഞില്ലേ അള്ളാഹുടെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടുന്നില്ല, നിങ്ങളുടെ ഹൃദയത്തിന് യാതൊരു ചാഞ്ചാട്ടവുമില്ല. അത് ശരിയായ ഒരു മുമ്പിനാണെങ്കിൽ അള്ളാഹ് എന്ന പേര് കേൾക്കുമ്പോൾ അവന്റെ ഹൃദയം കിടുകില വിറച്ചു പോവും. കാരണം ഈ അള്ളാഹുവിന്റെ മുന്നിലേക്കാണ് ഞാൻ പോകേണ്ടവന്. കൊടാനെ പോയി ജനങ്ങൾ ഇപ്പോൾ തന്നെ മണ്ണിന്റെ അടിയിൽ പോയി. ഇനി കൊടാനെ പോയി ജനങ്ങൾ ജനിക്കാനിരിക്കുന്നു. ഈ കോടിക്കണക്കിന് ജനങ്ങളുണ്ട്, അവരിൽ ഒരാൾ മാത്രമാണ് ഈ ഏറിയവനായ ഞാൻ. ഈ ജനങ്ങളെല്ലാം കൂടി അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ എനിക്ക് അവിടെ എന്ത് സ്ഥാനം, അപ്പോൾ എന്റെ നിസ്സാരത എത്രയാണ്, അത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ അള്ളാഹുവിനെ ഓർക്കേണ്ടത്.
ഇതിനുശേഷം പറയുന്നത് മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചാണ് അല്ലാഹു തആല പറയുന്നത്. ആകാശങ്ങളിലേക്ക് മലക്കുകൾ കയറുന്നതും അതിന്റെ ദൈർഘ്യവും അർശിന്റെ ദൂരവും എല്ലാം ഖുർആനിൽ തന്നെ അല്ലാഹു തആല വിശദീകരിച്ചിട്ടുണ്ട്. താരുജുൽ മലായികത്തു യാറുജുൽ മലായികത്തു വറൂഹു ഇലൈഹി ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50 അൽഫ് സന. അത്രയും അത്രയും വിശാലമായ ആ അർശിന്റെ ആകാശത്തിൽ നിന്നും അർശിലേക്കുള്ള ദൂരമാണ് പറയുന്നത്. അങ്ങനെ ചുരുക്കത്തിൽ പറയുക, ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മുടെ ബുദ്ധിക്കൊന്നും ഉൾക്കൊള്ളാൻ കഴിയാത്ത അല്ലെങ്കിൽ അത്രയും വലിയ ഒരു ലോകമാണ് ആകാശം മാത്രം. അപ്പോ അള്ളാഹുവിന്റെ നിരവധി സൃഷ്ടികളിൽ ഏറ്റവും വലിയൊരു സൃഷ്ടി ആകാശം. അതുകൊണ്ട് തന്നെ ആ ആകാശത്തിലേക്ക് നമ്മൾ ശ്രദ്ധ അള്ളാഹു തിരിക്കുന്നു. ആ ആകാശത്തിൽ നിന്നാണ് നമ്മൾ അള്ളാഹുവിന്റെ മഹത്വത്തെ മനസ്സിലാക്കേണ്ടത്. അതിനു ശേഷമാണ് നമുക്ക് പിന്നെ ഭൂമിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. അതിന് ശേഷം മനുഷ്യന് മനുഷ്യനെ കുറിച്ച് മനസ്സിലാക്കുന്നു. മനുഷ്യന്റെ കാര്യം പറയുകയാണെങ്കിൽ മനുഷ്യൻ കേവലം ഒരു രക്തബിന്ദുവിൽ നിന്ന് എന്ന് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വതആല പിതാവിന്റെ മുതുകിൽ ഒളിപ്പിച്ചു വെച്ച ഭ്രൂണം മാതാവിന്റെ ഗർഭത്തിലേക്ക് മിസൈൽ വേഗതയിൽ ആ ഭ്രൂണം കുതിച്ചു പോകുമ്പോൾ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അംഷാജിൻ നബ്തലി മിൻ നുത്ഫതിൻ അംഷാജിൻ, തെറിച്ചു വീഴുക, തെറിച്ചു വീഴുക എന്ന് പറഞ്ഞാൽ അതിന്റെ അതിന്റെ വേഗതയാണ് പറയുന്നത്. അത് പോകുമ്പോൾ അള്ളാഹു തആല രംഗവും പറയുന്നു. ഖുർആനിൽ അള്ളാഹു പറഞ്ഞതാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ ഒത്തുകൂടുമ്പോൾ അവൻ അവളെ ആശ്ലേഷിക്കുമ്പോൾ അവൾ ഗർഭിണിയായി എന്നാണ്. അവിടെ യഥാർത്ഥത്തിൽ ഗർഭത്തിലും അതുപോലെ ഒരു ആശ്ലേഷം നടക്കുന്നുണ്ട്. ഈ ബീജത്തെ മാതാവിന്റെ അണ്ഡം അവളെയും ആശ്ലേഷിക്കുന്നു, അപ്പോഴാണ് ഗർഭം നടക്കുന്നത്. അവിടെ അള്ളാഹു മൂന്ന് ഇരുട്ടറയിലാണ് ഈ ബീജത്തെ, ഈ കുഞ്ഞിനെ മനുഷ്യനെ അവിടെ നിന്നാണ് ഇവൻ അലക്ക് അലക്കത്തായി മാറും. അവിടെ മൂന്ന് ഇരുട്ടറകളിലായിട്ടാണ് അവനെ അള്ളാഹു വളർത്തിക്കൊണ്ടിരിക്കുന്നത്, കൊണ്ടുവരുന്നതെന്ന് ഖുർആനിൽ അള്ളാഹു പറഞ്ഞു. ഒന്നാമത്തത് എംബ്രിയോ, രണ്ടാമത്തെ ഗർഭം, മൂന്നാമത് വയറ്. ഇങ്ങനെ മനുഷ്യന്റെ മനുഷ്യ കുഞ്ഞിനെ അള്ളാഹു സുബ്ഹാനഹു വതആല ആ മാതാവിന്റെ ഗർഭത്തിൽ ഒരു പ്രത്യേക സംവിധാനം അവിടെ അള്ളാഹു തആല നൽകി. ആ സംവിധാനം എന്താണ്? അവന് അതിന്റെ അകത്ത് ഒഴുകി നടക്കാൻ ഒരു ഫ്ലൂയിഡ്, ആ ഫ്ലൂയിഡിനകത്ത് അവൻ ഒഴുകി നടക്കുന്നു. മാതാവിനൊരു പ്രയാസമില്ല, ആ കുഞ്ഞിനും ഒരു പ്രയാസമില്ല. അവന് അള്ളാഹു തആല ഭക്ഷണം നൽകുന്നു. എങ്ങനെയാ ഭക്ഷണം നൽകുന്നത്? വായിലൂടെയല്ല, വായിലെ അധ്യാസം ആയിട്ടില്ല. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല അവനറിയാതെ വായക്കാണെങ്കിൽ ചെറിയൊരു സ്ട്രെയിൻ ഒക്കെ ചെയ്യണം. അപ്പൊ അള്ളാഹു തആല അതറിയാതെ ഒരു പൈപ്പ് ലൈൻ കൊടുത്തിട്ട് പൊക്കിളിലൂടെ, ഇപ്പോഴും നമ്മുടെ ഒക്കെ വയറ്റിൽ നമുക്ക് അടയാളം കാണാം. അത് അള്ളാഹു തആല അവിടെ നിലനിർത്തിയത് എന്തിനാണ്? അത് നമുക്കതൊരു ബോധം വരാൻ വേണ്ടിയിട്ടാണ്. അവിടെ നമുക്ക് അതിലൂടെ ഭക്ഷണം തന്നു. നമ്മൾ വെളിയിൽ വന്നപ്പോൾ, ഭൂമിയിലേക്ക് ആദ്യമായി വന്നപ്പോൾ ആ ലൈൻ കട്ട് ചെയ്തു. മിഡ്വൈഫ് അല്ലെങ്കിൽ നേഴ്സസ് ആ ലൈൻ കട്ട് ചെയ്തു. അവിടെ കട്ട് ചെയ്യുമ്പോൾ അള്ളാഹു തആല രണ്ട് ഭക്ഷണം നമുക്ക് തന്നു. ഉമ്മാന്റെ മാറിടത്തിൽ രണ്ട് ഹോളിൽ നമുക്ക് ഭക്ഷണം തന്നു. ഒരു ലൈന് പൊട്ടിയാൽ അടച്ചാൽ രണ്ടു ഭാഗത്ത് നിങ്ങൾക്ക് ഭക്ഷണം തരുമെന്ന് അള്ളാഹു തആല അവിടെ നമുക്ക് കാണും. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും നമുക്ക് ചിന്തിക്കാൻ വേണ്ടി അള്ളാഹു തആല ഓരോ കാര്യങ്ങൾ, അള്ളാഹു തആല നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ, ഇരിപ്പിൽ ചിന്തിക്കുന്നില്ലേ, കിടപ്പിൽ ചിന്തിക്കുന്നില്ലേ, നടക്കുമ്പോൾ ചിന്തിക്കുന്നില്ലേ എന്ന് പറയുമ്പോൾ മനുഷ്യന് ഈ ചിന്തയാണ് അള്ളാഹു ഏറ്റവും നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ബാക്കിയുള്ള ഇബാദത്ത് അള്ളാഹു നമ്മളെ അള്ളാഹുമായി ബന്ധിപ്പിക്കുന്നത് മനുഷ്യന്റെ ഉയർച്ച, അവന്റെ വളർച്ച. അവൻ ഉയർന്നുയർന്ന് വളർന്ന് വളർന്ന് മലക്കുകളോളം അവൻ വളരാൻ കഴിയും. ഉയർന്നുയർന്ന് അവൻ അള്ളാഹുവിന്റെ ഏറ്റവും അടുത്ത സ്ഥാനത്ത് പ്രവാചകന്മാരെ പോലെ, അല്ല ഉലമാഉ വറസത്തുൽ അംബിയ, പ്രവാചകന്മാരുടെ സ്ഥാനത്തേക്ക് അവൻ ഉയർന്നു. ഇന്നമാ യഖ്ഷ മിൻ ഇബാദീ ഇന്നമാ യഖ്ഷ അല്ലാഹു മിൻ ഇബാദീ അൽ ഉലമാ. അള്ളാഹുവിന്റെ അടിമകളിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആരാണ്? അറിവുള്ളവർ. അപ്പൊ അറിവ് പണ്ഡിതന്മാർ എന്ന് പറഞ്ഞിട്ട് ആരുമില്ല. എല്ലാവർക്കും ഇത് ഖുർആൻ എല്ലാവരോടും കൂടി പറയുന്നതാണ്, നിങ്ങൾ അറിവ് നേടണം, അറിവ് വായിക്കണം, പ്രകൃതിയിലേക്ക് നോക്കണം. എല്ലാ വസ്തുക്കളിലേക്കും നമുക്ക് നോക്കണം. പ്രകൃതിയെ നോക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് പ്രകൃതിയിലേക്ക് നോക്കുകയാണെങ്കിൽ എന്തെല്ലാം നമുക്ക് കാണാൻ അള്ളാഹു ഖുർആനിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പാടാൻ കുയില്, ആടാൻ മയില്, ഓടാൻ മുയല്. നോക്കൂ എന്തെല്ലാം കാര്യങ്ങൾ, പൂവൻ കോഴി, കോഴിക്ക് കിരീടം, അങ്ങനെ എന്തെല്ലാം. മയിലിന്റെ ആ പീലി ഒന്ന് നോക്കൂ, അത് ഡാൻസ് ചെയ്യുമ്പോൾ നൃത്തം വെക്കുമ്പോൾ അതിന്റെ ആ പീലിയിൽ അള്ളാഹു എത്ര ഡിസൈൻ ഡിസൈനാണ് വരച്ചിരിക്കുന്നത്. ഒരു മുട്ടയിൽ നിന്ന് വരുന്ന ഒരു കോഴിക്കുഞ്ഞിന് അതിന് എവിടെ നിന്നാണ് ഈ ചിറക് കിട്ടുന്നത്? നമ്മളൊരു രക്തപിണ്ഡമായിരുന്നു, രക്തബിന്ദുവായിരുന്നു എന്ന് പറഞ്ഞു നമ്മുടെ എല്ലിന്റെ ശക്തി എന്താണ്? നമ്മുടെ പല്ലിന്റെ ശക്തി എന്താണ്? പല്ല് പണ്ടൊക്കെ പറിച്ചിരുന്ന ചവള പിടിച്ചു വരച്ചിട്ടായിരുന്നു ഈ അനസ്തേഷ്യ. അത്രയും ശക്തിയുള്ള സാധനമാണ് ചവച്ചരക്കാൻ, കല്ല് പോലും അരക്കാൻ ശക്തിയുള്ള ഈ പല്ല് എങ്ങനെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായി? നമ്മൾ രക്തബിന്ദുവായിരുന്നില്ലേ? നമ്മളൊരു ബീജമായിരുന്നില്ലേ? മസ്തിഷ്കം, അവിടെയുള്ള മെമ്മറി ചിപ്സ് എന്താണ് അതിന്റെ അവസ്ഥയുള്ള സംവിധാനങ്ങൾ? അതുപോലെ ഒരു ഹെൽമെറ്റ് തലയുടെ മുകളിൽ വീണാൽ പൊട്ടാതിരിക്കാൻ തലയോട്ടി, നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും പൊട്ടിപ്പോകാത്ത, ദ്രവിച്ചു പോകാത്ത തലയോട്ടി. ഇതുപോലെ നമ്മുടെ കണ്ണ്, ഡോക്ടർ ഹസീനോട് കണ്ണിന്റെ ലെൻസിന്റെ പവറ്, നീ എന്റെ കണ്ണിന്റെ ചെറുപ്പം മനസ്സിലാവുന്നത് നിങ്ങളുടെ കണ്ണിലേക്ക് നോക്കുമ്പോഴാണ്. ഒരു മൈതാനത്ത് നിൽക്കുമ്പോൾ ആ മൈതാനത്തിന്റെ വ്യാസം മുഴുവനും എന്റെ കണ്ണിൽ പതിയുന്നു. ഈ കണ്ണിന്റെ ലെൻസിന്റെ ശക്തി ആര് തന്നു? രണ്ട് ആന്റിന ചെവികൾ കണ്ണിന് കേറിവെച്ചായിരിക്കാൻ വേണ്ടിയിട്ട്, ടോപ്പ് അടക്കാനും തുറക്കാനും ഓട്ടോമാറ്റിക് ആയിട്ട്, രണ്ട് നാസാദ്വാരങ്ങൾ മേൽപോട്ട് വലിക്കാൻ, കീഴ്പോട്ട് വിടാൻ, ഓക്സിജൻ അങ്ങോട്ട്, കാർബൺ ഡയോക്സൈഡ് ഇങ്ങോട്ട്, പല്ലിനെ സൂക്ഷിക്കാൻ ചുണ്ട്, നാവ് എന്ന് പറയുന്ന ഒരു കൺവെയർ ബെൽറ്റ്, അകത്തേക്ക് ഭക്ഷണം കൊണ്ടുപോകാൻ ഒരു ബെൽറ്റ്, വായ ഭക്ഷണം റെഡിയാകുമ്പോൾ അകത്തേക്ക് പാസ് ചെയ്യാൻ ആവശ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുന്ന ഒരു കൺവെയർ ബെൽറ്റ്. അതുപോലെ തന്നെ ഭക്ഷണം എന്നൊരാൾ പറഞ്ഞാൽ മതി, അപ്പോൾ വായയിൽ മുഴുവൻ വെള്ളം റെഡി, എൻസൈംസ് റെഡി. അങ്ങനെ നമ്മൾ നമ്മളിലെ ഒഫി അമ്പുത്തിക്കും അഫലാ തഫ്സീറും, അള്ളാഹു തആല നമ്മളോട് ചോദിക്കും, നമുക്ക് ഇതിനൊന്നും അറിവ് വേണ്ട, നമ്മൾ തന്നെ സ്വയം ഇരുന്ന് ചിന്തിച്ചാൽ മതി. നമ്മുടെ രക്തം, നമ്മുടെ രക്തം എന്ന് പറയുന്നത് എന്താണ്? ഒരു തുള്ളി, ഒരു വെള്ളം. ആ വെള്ളത്തിൽ എന്തെല്ലാം അടങ്ങിയിരിക്കുന്നു? ആ വെള്ളത്തിലുള്ള പിന്നെ അത് ലാബിൽ പോയാലാണ് അതിലുള്ള കണ്ടൻസ്, ഒരു 1000 തരം കണ്ടൻസ് ആണ് അതിൽ പറഞ്ഞത് ഈ നമ്മുടെ രക്തത്തിൽ. ഈ രക്തം എന്ന് പറഞ്ഞത് നമ്മുടെ വൈദ്യുതി, ശരീരം ഓട്ടുന്ന വൈദ്യുതി. അതിന് അല്പം കോട്ടിങ് ആന്റി പ്ലേറ്റ്ലേറ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ രക്തം കട്ടിയാവുന്നു, അറ്റാക്ക് ഉണ്ടാവുന്നു. അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടി അള്ളാഹു തആല അങ്ങനെ കൊണ്ടുപോകുന്നു. നമ്മുടെ പ്രഷർ, അത് അള്ളാഹു തആല ഇങ്ങനെ നോർമലായിട്ട് ഇങ്ങനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് ആ നോർമൽ റേഞ്ചിൽ നിന്ന് മാറുമ്പോൾ പ്രഷർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതിനപ്പോ പ്രഷർ ഉണ്ടാക്കുന്നു. ഷുഗർ, ആരാണ് ഈ ഷുഗർ ദഹിപ്പിക്കുന്നത്? അള്ളാഹു തആല അതിനുള്ള സംവിധാനം ഓട്ടോമാറ്റിക് ആയിട്ട് റെഗുലറേറ്റർ വെച്ചിട്ട് 1000 ഒരാൾക്ക് മാത്രമേ ഷുഗർ അസുഖമില്ല. എന്തുകൊണ്ട്? മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ, എന്റെ അസുഖങ്ങളും എനിക്ക് അസുഖങ്ങളും ഇല്ല, എന്റെ ഷുഗറും പ്രഷറും അള്ളാഹു തആല നോർമൽ ആക്കിയിരിക്കുന്നു, അൽഹംദുലില്ലാഹ് എന്ന് പറയും. എന്തുകൊണ്ട് നമ്മൾ നമസ്കാരത്തിന് ശേഷം 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ്, 33 പ്രാവശ്യം അള്ളാഹു അക്ബർ, 33 33 33 99 അള്ളാഹു അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന്റെ നാമങ്ങളിൽ നമ്മൾ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഓരോ കർമ്മങ്ങളിലും, നമ്മുടെ ഓരോ ചലനങ്ങളിലും നമുക്ക് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ നമ്മൾ അറിയാതെ അള്ളാഹ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ എപ്പോഴും അള്ളാഹുവിനെ വാഴ്ത്താൻ വേണ്ടി നമ്മൾ വാഴ്ത്തിക്കൊണ്ടേയിരിക്കണം. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് വാക്കുകൾ, രണ്ട് കലിമത്തുകൾ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി അലാദീൻ, കലിമത്താനി ഹബീബത്താനി റഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം. കാരണം അള്ളാഹുവിന്റെ റഹ്മത്ത് മുഴുവനുമാണ് നമ്മുടെ ഈ ജീവിതം തന്നെ. നമ്മളൊരു രക്തബിന്ദുവിൽ നിന്ന് ഈ അവസ്ഥയിലാക്കി സുന്ദരന്മാരായി. അള്ളാഹുവിന് 100,000+ ജീവജാലങ്ങളുണ്ട് എന്നാണ് നമ്മുടെ ഭൗതികമായ കണക്ക്. ഇതിൽ ഏറ്റവും നല്ലൊരു സൃഷ്ടി മനുഷ്യനാണെങ്കിലും മനുഷ്യൻ ഉറുമ്പിനേക്കാളും ദുർബലനാണെന്ന് പറയും. കാരണം ഉറുമ്പിന് നമുക്ക് 75 kg തൂക്കമുണ്ടെങ്കിൽ 75 kg നമുക്ക് പൊക്കാൻ കഴിയില്ല. ഉറുമ്പിന് അതിന് 10 g mg ആണെങ്കിൽ 20 30 mg അത് പൊക്കിക്കൊണ്ടുപോകുന്നത് നമുക്ക് കാണാൻ കഴിയും. ഉറുമ്പിന്റെ പേരിൽ ഒരു ആയത്ത് ഒരു സൂറത്ത് അള്ളാഹു ഇറക്കി ഉറുമ്പ് തരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് നോക്കിയാൽ അവർ സംസാരിക്കുന്നത്, പരസ്പരം അവർ ഗുഡ് മോർണിംഗ് അയക്കുന്നത്, മെസ്സേജുകൾ കൺവേ ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. സൂറത്തും നഹലും അള്ളാഹു താല ഒരു പിന്നെ നഹലിനെ കുറിച്ച് ഈ തേനീച്ചയെ കുറിച്ച് പറഞ്ഞു. തേനീച്ചയുടെ വയറ്റിൽ നിന്ന് വിസർജിക്കുന്ന ആ മോശമായ വസ്തു മധുരത്തോടുകൂടി നമ്മൾ കഴിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഒരു കുദരത്ത് നമുക്ക് മനസ്സിലാക്കണം. നമ്മുടെ പാലിനെ പറ്റി അള്ളാഹു താല ഖുർആനിൽ പറഞ്ഞു, പാല് എവിടെ നിന്നാണ് വരുന്നത്? അത് മോശമായ രണ്ട് അവയവ രണ്ട് വസ്തുക്കൾക്കിടയിൽ നിന്നാണ് വരുന്നത്. മലവും അതുപോലെ തന്നെ മൂത്രവും വരുന്നതിന്റെ അടുത്തു നിന്നാണ് വരുന്നത്. ഫീക്കൽ കണ്ടൻഷൻ എന്നാണ് പറയുന്നത്. നമ്മള് വയറ്റിലൊക്കെ എല്ലാവരുടെയും വയറ്റിലുണ്ടല്ലോ മലം, നമ്മുടെ വയറ്റിലൊക്കെ ഉണ്ടല്ലോ, അത് ഫീക്കൽ എന്നാണ്. അപ്പൊ ആ ഭാഗത്തിൽ നിന്നാണ് അത് വരുന്നത് എന്ന് പറഞ്ഞു. പക്ഷെ നമുക്കത് ഏറ്റവും നല്ല കുടിക്കാൻ ഏറ്റവും നല്ല പാനീയം. ഇങ്ങനെ നമ്മളോട് അള്ളാഹുത്താല എന്നെ നമുക്ക് തന്നെ നോക്കുകയാണെങ്കിൽ ഓരോരോ ജീവിലേക്കും ആനക്ക് അള്ളാഹുത്താല വായയിൽ കൊമ്പ് കൊടുത്തു, താഴത്ത് അള്ളാഹുത്താല നെറ്റിയിൽ കൊമ്പ് കൊടുത്തു, മാനിനാണെങ്കിൽ കൊമ്പോട് കൊമ്പ്. നോക്കൂ, ഇതെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവം, സൃഷ്ടി വൈദഗ്ധ്യം, തബാറക അല്ലാഹു അഹ്സനൽ ഖാലിഖ്, ഇതെല്ലാം അള്ളാഹു പ്രകൃതിയിലേക്ക്. ഇതൊക്കെ ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങളാണ്. നിങ്ങൾ നോക്കൂ, ആ ജീവിയിലേക്ക് നോക്കൂ. കുറേ പറ്റി അള്ളാഹുത്താല പറഞ്ഞു, കുറേ നന്ദിയുള്ള ഒരു വസ്തുവായിട്ടാണ് അള്ളാഹുത്താല പറഞ്ഞു. കുറേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മസ്ജിദ് ആണ്. ആന എന്ന് അല്ലെങ്കിൽ ഒട്ടകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇവിടുത്തെ സഫീനത്തു സഹറ എന്ന് പറയും. ഇവിടുത്തെ മരുഭൂമിയിലെ കപ്പൽ, മരുഭൂമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അതിൽ ധാരാളം വർണ്ണങ്ങളുണ്ട് എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമുക്ക് ഒരു നോക്കുമ്പോ ഒരു പാർട്ടി നടത്താൻ ഒരു ഒട്ടകം അല്ലെങ്കിൽ ഒരു പോത്ത്, ചെറിയ പാർട്ടി നടത്താൻ ഒരു ആട്, ചെറിയ ഒരു പശു, അതിലും ചെറിയ പാർട്ടി നടത്താൻ നമുക്ക് ഓരോരോ സംവിധാനങ്ങൾ അള്ളാഹു ചെയ്തു തന്നിരിക്കുന്നു. പെട്ടെന്ന് നമുക്കൊരു ഭക്ഷണം വേണം, അതിന് നമ്മൾ വീട്ടിൽ കോഴി വളർത്താൻ അള്ളാഹു താല പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നു. നമുക്ക് നമ്മുടെ സൗകര്യങ്ങൾക്ക് വേണ്ടി എല്ലാം പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നു. വലിയൊരു പാർട്ടിക്കാണെങ്കിൽ അത് പറ്റിയൊരു മൃഗം, ഒരു മീഡിയം പാർട്ടിക്ക് ഒരു മൃഗം, ഒന്നുമില്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ കോഴി, കൂട്ടിലൊരു കോഴി. ഇങ്ങനെ നമുക്ക് നമ്മളറിയാത്ത അനുഗ്രഹങ്ങൾ നമുക്ക് അള്ളാഹുത്താല ഓരോ സമയവും അനുഗ്രഹങ്ങൾ ഇങ്ങനെ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മൾ ജീവിതം മുഴുവനും അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് നിറഞ്ഞതാണ്. പരിശുദ്ധ ഖുർആനും ആണെങ്കിൽ അതും കാരുണ്യത്തിന്റെ സാഗരമാണ്. അർറഹ്മാൻ അല്ലമൽ ഖുർആൻ എന്നാണ് അള്ളാഹുത്താല പറഞ്ഞത്. അർറഹ്മാൻ അല്ലമൽ ഖുർആൻ, ഖുർആൻ പഠിപ്പിച്ചവൻ എത്ര കരുണാവാരിധിയാണ്. നമ്മൾ അള്ളാഹുവിനെ കണ്ടെത്തുന്നതും നമ്മുടെ ജീവിതം മനസ്സിലാക്കുന്നതും എല്ലാം ഈ ഖുർആനിലൂടെയാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഖുർആനാണ്. അതുപോലെ പേനയുടെ പേനയുടെ കാര്യങ്ങൾ അള്ളാഹുത്താല വളരെ അത്ഭുതകരമായ രീതിയിലാണ് അള്ളാഹുത്താല പറഞ്ഞത്. നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ, സൂറത്ത് അതിൽ തന്നെ അള്ളാഹുത്താല ഇറക്കിയിട്ടാണ് പേനയുടെ കൂടെ. പേന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നിസ്സാരമായി തോന്നും. അള്ളാഹു സുബ്ഹാനഹുവതആല അർശിനെ സൃഷ്ടിച്ചതിന് ശേഷം അള്ളാഹുത്താല പേനയെ സൃഷ്ടിച്ചു എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അള്ളാഹുത്താല പറഞ്ഞു, ഉക്തും, നീ എഴുതുക. അതോടുകൂടി ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തപ്പെട്ടു. അതാണല്ലോ നമ്മൾ രാജ്യത്തിൽ പഠിച്ചത്. ലോകത്തുള്ള ജനങ്ങളെല്ലാം ഉത്സും ചിന്നും ഒരുമിച്ച് കൂടിയാലും നിന്നെ സഹായിക്കാൻ ഉദ്ദേശിച്ചാൽ അവർക്ക് സഹായിക്കാൻ കഴിയില്ല. അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ അവരെല്ലാം ഒരുമിച്ച് കൂടി നിന്നെ ദ്രോഹിക്കാൻ കഴിയാലും നിന്നെ ദ്രോഹിക്കാൻ കഴിയില്ല. അള്ളാഹു നിനക്കെതിരിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ സൊഫിയാത്തിൽ അപ്പലാം ഒരു പത്തി സ്വപ്രേനകൾ ഉയർത്തപ്പെട്ടു, ഏടുകൾ വരണ്ടുപോയി. അപ്പോ അർശനെ സൃഷ്ടിച്ച ഉടനെ തന്നെയാണ് പേനയെ എഴുതിയിരിക്കുന്നത്. പേനയെ കൊണ്ട് നോക്കൂ, എന്തൊരഗ്ര ഇന്ന് കാണുന്നതല്ല നമ്മളുടെ നമ്മളെ ആദ്യ കാലത്തുണ്ടായിരുന്നത്. ഒരു കൊള്ളിക്കഷ്ണം പൂർപ്പിച്ച് മഷി കറുത്ത കൈക്കട്ട അതിൽ നിന്ന് മഷി ചാരിച്ചിട്ടായിരുന്നു അന്ന് ഖുർആൻ മഹാന്മാരായ ആളുകളൊക്കെ എഴുതിയിരുന്നത്. ഇന്ന് ആ പേന ഉണ്ടായതുകൊണ്ടാണല്ലോ നമ്മുടെ മുന്നിൽ പരിശുദ്ധ ഖുർആൻ, അള്ളാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആൻ നമുക്കത് ആസ്വദിക്കാൻ കഴിയുന്നത്. ഈ പേനയുടെ പരദാനമല്ലേ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. ഇന്ന് പേന എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഉപാധി മാത്രമല്ല, ഇന്ന് നമ്മുടെ നാം പേന എന്ന് പറയുമ്പോൾ മഷി ഇറങ്ങുന്ന താളം, കമ്പ്യൂട്ടറിന്റെ കീബോർഡ്, മൊബൈൽ ഫോണിന്റെ കീബോർഡ്, ഇതെല്ലാം പേനകൾ തന്നെയാണ്. കടലാത്ത് ഒരുപക്ഷെ നമ്മുടെ കമ്പ്യൂട്ടറിലെ മോണിറ്റർ ആയിരിക്കാം നമുക്ക് അത്. അവിടെ മഷി കാണാൻ നമ്മൾ മഷി ഉപയോഗിക്കുന്നില്ലെങ്കിലും മഷി അള്ളാഹുത്താല ആ മോണിറ്ററിൽ അള്ളാഹുത്താല മഷി അവിടെ എത്തിയിരുന്നു. ഇങ്ങനെ ഈ പേന എന്ന് അള്ളാഹും ഖിയാമത്ത് നാൾ വരെയും പേനയുടെ കാര്യം അള്ളാഹുത്താല ഖുർആനിൽ നിലനിർത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ പേന എന്നത് മനുഷ്യന്റെ നാവാണ്. ഈ മനുഷ്യന്റെ നാവ് അക്ഷരങ്ങളിലൂടെ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വരക്കുന്ന വരകളാണ് ഒരാളുടെ ആഗ്രഹങ്ങൾ, ഒരാളുടെ തേട്ടം, ആ ആഗ്രഹങ്ങളെ രേഖപ്പെടുത്തുന്നത് പേനയുടെ പേനയുടെ വരകളാണ്. ഇനി ഒരു കാർട്ടൂൺ എടുത്തു നോക്കുക, എത്രയോ ആസ്വാദ്യകരമായ കാര്യങ്ങൾ അതിലൂടെ നമ്മൾ ആസ്വദിക്കുന്നു. അവിടെ എന്താണ് നടക്കുന്നത്? അല്പം ചില വരകൾ മാത്രം, അതുപോലെ തന്നെ ലിപികൾ, ഈ ലിപികളും അങ്ങനെ തന്നെ ചില വരകൾ ചരിച്ചും വരച്ചും മറിച്ചും വരകൾ വരച്ചു. ഇത് മനുഷ്യന്റെ ആശയമാണ്, ആ എഴുത്തുകൾ മനുഷ്യനോട് സംസാരിക്കുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹു തആല പേനയെ വിളിച്ച് പേനയെ പേനയെ പഠിപ്പിച്ചു പഠിപ്പിച്ചവൻ എന്ന് അള്ളാഹു തആല പറഞ്ഞു. പിന്നെ അള്ളാഹു തആല പറഞ്ഞു അല്ലമൽ ഇൻസാന മാലം യഅലം, മനുഷ്യൻ അറിയാത്ത കാര്യങ്ങളെല്ലാം അള്ളാഹു തആല പഠിപ്പിച്ചു. ആ പഠിപ്പിക്കുന്നത് നമ്മുടെ ചിന്ത, അതിനെ അള്ളാഹു തആല നമ്മുടെ ചിന്താധരണിയാണ് ഉപയോഗിക്കുന്നത്. ചിന്തക്കും ചിന്തിക്കും തോറും നമുക്ക് പുതിയ പുതിയ അറിവുകൾ വരുന്നു. നമുക്കൊന്നും അറിയില്ല എന്ന് നാം ജനിച്ചു വീണപ്പോൾ അള്ളാഹു തആല നമുക്ക് അറിവുകൾ പഠിപ്പിച്ചു, സാഹചര്യങ്ങളിലൂടെ പഠിച്ചു മനസ്സിലാക്കി. കൂടാതെ അള്ളാഹു തആല നമുക്ക് വലിയൊരു പഠനത്തിന്റെ മാർഗമായിട്ട് നമുക്ക് തന്നിരിക്കുന്നത്, ഔദാര്യമായി തന്നിരിക്കുന്നത് നമ്മുടെ ചിന്തയാണ്. അതുകൊണ്ടാണ് അള്ളാഹു തആല റബ്ബുക്കൽ അക്രം, നിന്റെ നാഥൻ എത്ര ഔദാര്യവാനാണ്. ആദ്യം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ അള്ളാഹുവിന്റെ മാറ്റമാണ്. ഇഖ്റാ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ്, സർവ്വനെയും സൃഷ്ടിച്ച അള്ളാഹുവിന്റെ നാമത്തിൽ നീ വായിക്കുക. കലക്കൽ ഇൻസാന മിൻ അലഖ്, രക്തബിന്ദിയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹുവിന്റെ നാം. അവിടെ രണ്ടും സൃഷ്ടിപ്പിനെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ ഇവിടെ രണ്ടും പഠനത്തെ കുറിച്ചാണ് പറഞ്ഞത്. അവിടെ അള്ളാഹുവിന്റെ മഹത്വത്തെ കുറിച്ച് പറഞ്ഞുവെങ്കിൽ ആദ്യത്തെ ഇബ്രാഹിം രണ്ട് സൂറത്തുകളിൽ അള്ളാഹു പറഞ്ഞ അള്ളാഹുവിന്റെ മഹത്വമാണെങ്കിൽ രണ്ടാമത്തെ ഇബ്രാഹിം അള്ളാഹു പറഞ്ഞത് അള്ളാഹുവിന്റെ ഔദാര്യത്തെ കുറിച്ചാണ്. ഈ ഔദാര്യം ഉൾക്കൊള്ളുവാനും അതിന് നന്ദി രേഖപ്പെടുത്തുവാനും അള്ളാഹുവിന് തൃപ്തി നേടുവാനും സർവശക്തനായ റഹ്മാനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹൃദാകാരം.